2025 ഒക്ടോബർ 12 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്തി കൗമുദിയുടെ 5-ാം പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. തീരങ്ങൾ കീഴടക്കി SS മേനോൻ. ചരിത്രം രചിച്ച അമരക്കാരൻ. സ്വപ്നങ്ങളുടെ സൗന്ദര്യവും സംരംഭങ്ങളുടെ സാധ്യതകളും ചേർന്നൊരുക്കിയ കപ്പൽ ചാലുകളിലൂടെ ചരിത്രം രചിച്ചാണ് ശശിധരൻ എസ് മേനോൻ എന്ന SS മേനോന്റെ ജൈത്രയാത്ര. പഠിക്കാനും പണിയെടുക്കാനും യുവാക്കൾ നാടുവിടാൻ മത്സരിക്കുമ്പോൾ 70-കളിൽ ഇന്ത്യയെ കണ്ടെത്തിയാണ് ഇദ്ദേഹത്തിന്റെ വഴിത്തിരിവ്. കോസ്റ്റൽ ഷിപ്പിംഗ് എന്ന ആശയത്തിലൂടെ ആഭ്യന്തര ചരക്ക് നീക്കം സുഗമവും നടപടിക്രമങ്ങൾ സുതാര്യവുമാക്കി ലോജിസ്റ്റിക്സ് മേഖലയിലെ അനന്ത സാധ്യതകൾ രാജ്യത്തിനു മുന്നിൽ തുറന്നു. ശ്രീ ട്രാൻസ് വേസ് ഗ്രൂപ്പിന്റെ അമരക്കാരൻ കാറ്റും കോളും നിറഞ്ഞ ഓളപ്പരപ്പിലൂടെ സ്വന്തം സംരംഭത്തെ ഒട്ടേറെ തീരങ്ങളിലേക്ക് നയിക്കുകയും 100-കണക്കിന് സംരംഭകർക്ക് വഴികാട്ടുകയും ചെയ്തു. എല്ലാമുള്ള ഈ നാടിനെ കാണാതെ പോകുന്ന കുട്ടികൾ മേനോന്റെ ഓർമ്മകളിലൂടെ 70-കളിലെത്തിയാൽ ഇന്നത്തെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. ജലാശയങ്ങൾ നിറഞ്ഞ രാജ്യത്ത് ആഭ്യന്തര ചരക്ക് നീക്കം കപ്പൽ വഴിയാക്കാനുള്ള വിപ്ലവകരമായ ആശയം ആദ്യമായി സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചത് മേനോനാണ്. ആവേശം പകരുന്ന അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ പുതുതലമുറയ്ക്ക് അപൂർവ പാഠങ്ങളാണ്. ബിൽഡറായ അച്ഛൻ ജി ശ്രീധരൻ പിള്ളയ്ക്കൊപ്പം കുടുംബം 1964 മഹാരാഷ്ട്രയിലേക്ക് ചേക്കേറിയതിനെ തുടർന്ന് പഠനം അവിടെയായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം മുംബൈയിലും പൂനെയിലുമാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കോളേജിൽ ആർട്സുകാർക്ക് ഉച്ചവരെയായിരുന്നു ക്ലാസ്. കോളേജിനടുത്ത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കോഫി ഷോപ്പിൽ പ്രശസ്ത ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഉടമയെ പരിചയപ്പെടുകയും അദ്ദേഹം സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ധാരാളം കാർഗോ ഇടപാടുകൾ നടന്നിരുന്ന അവിടെ ഡോക്യുമെന്റേഷനും മറ്റും ഇടയ്ക്കൊന്നും സഹായിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. സമ്മതം മൂളിയത് ജീവിതത്തിലെ വഴിത്തിരിവായി. ഏത് ഉൽപ്പന്നത്തിനാണ് ഏറ്റവും ഡിമാൻഡ്, എവിടെയാണ് ആവശ്യക്കാർ കൂടുതൽ, അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം തുടങ്ങിയ വിലപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അവിടെ പാർട്ട് ടൈം ജോലിക്കുള്ള ഓഫർ നിരസിച്ചു. അച്ഛൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. നിർബന്ധം പിടിച്ചാൽ അച്ഛൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറയുമായിരുന്നു. ബിരുദം നേടിയ ശേഷം സഹോദരി ഭർത്താവിൻ്റെ ലോജിസ്റ്റിക് കമ്പനിയിൽ കുറച്ചുനാൾ ജോലി ചെയ്ത ശേഷം മഹാരാഷ്ട്ര കേന്ദ്രമായി സ്വന്തം സ്ഥാപനം തുടങ്ങി. ഇതിനിടെ നാട്ടിലുമെത്തി. അപ്പോഴാണ് ഗുജറാത്തിലെ സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞത്. ഗുജറാത്തിലേക്ക് കയറ്റുമതി ഉണ്ടായിരുന്നതിനാൽ അവിടേക്കൊരു മാറ്റം നന്നാകുമെന്ന് തോന്നി. ഒരു ബിസിനസ് മീറ്റിംഗിൽ പരിചയക്കാരനായ ഗോയലിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയിൽ 400-ലേറെ ശാഖകളുള്ള RTC എന്ന ട്രാൻസ്പോർട്ടിംഗ് സംരംഭത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. തൻ്റെ സ്ഥാപനത്തിൻ്റെ അടുത്തഘട്ട മുന്നേറ്റത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തുകൂടെ എന്ന് അദ്ദേഹം ചോദിച്ചു. സ്വന്തം ബിസിനസ് ഉള്ളതിനാൽ നിരസിച്ചെങ്കിലും വിടാൻ ഭാവമില്ലായിരുന്നു. ജോലിക്കാരനായല്ല, എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതല കൂടി വഹിക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ സമീപിച്ചു. സ്വന്തം സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനൊപ്പം തൻ്റെ സ്ഥാപനത്തിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കണമെന്ന ഗോയലിൻ്റെ ആവശ്യം അംഗീകരിച്ചു. വലിയൊരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ അദ്ദേഹത്തിൻ്റെ ഏകമകൻ US അവിടെ ഇരുന്ന് കോസ്റ്റൽ ഷിപ്പിങ്ങിന് തുടക്കം കുറിച്ചത്. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ലഘു ഉദ്യോഗ ഭാരതി സംസ്ഥാന കൺവീനർ തുടങ്ങിയ ചുമതലകൾ വഹിക്കുന്നു. അരികിലെ ഓളപ്പരപ്പിൽ അകലം കുറഞ്ഞു. കപ്പലിൽ അടുത്തുള്ള തുറമുഖത്ത് ചരക്കെത്തിച്ച് അവിടെ നിന്ന് കണ്ടെയ്നറിൽ ലക്ഷ്യത്തിൽ എത്തിച്ചാൽ ചെലവ് കുറയും. വെള്ളത്താൽ ചുറ്റപ്പെട്ട കേരളത്തിൽ ഇതിനുള്ള വൻ സാധ്യത. സുരക്ഷിതത്വം, കുറഞ്ഞ ചെലവ്, വേഗത്തിലുള്ള ചരക്ക് നീക്കം, റോഡിലെ തിരക്ക് കുറയും തുടങ്ങിയവയാണ് അനുകൂല ഘടകങ്ങൾ. റോഡിലൂടെ മാത്രം കണ്ടെയ്നർ കൊണ്ടുവന്നിരുന്ന കാലത്ത് ഈ ആശയം മുന്നോട്ട് വച്ചപ്പോൾ കേന്ദ്ര സർക്കാരും തുറമുഖ അധികൃതരും അംഗീകരിച്ചില്ല. നിയമപരമായ തടസ്സങ്ങൾ ഏറെയായിരുന്നു. വിദേശത്തു നിന്നുമെത്തുന്ന ചരക്ക് കൈകാര്യം ചെയ്യുന്ന തുറമുഖങ്ങൾ ഇത് പ്രായോഗികമല്ലെന്ന് കസ്റ്റംസ് അധികൃതരും വ്യക്തമാക്കി. വിദേശ ആഭ്യന്തര ചരക്ക് നീക്കം ഒരേ ഗേറ്റിലൂടെ പുറത്തേക്ക് വിടാൻ പറ്റില്ലെന്നായിരുന്നു ന്യായം. പക്ഷേ മേനോൻ നിരാശനായില്ല. വാണിജ്യ ധനകാര്യ മന്ത്രാലയങ്ങളെ സമീപിച്ച് നേട്ടങ്ങൾ ബോധ്യപ്പെടുത്തി. അങ്ങനെ വിൽപ്പന നികുതി പരിശോധന സംവിധാനത്തോടെ രാജ്യത്ത് ആദ്യമായി കണ്ടെയ്നർ കൈമാറ്റത്തിന് തുറമുഖത്ത് അവസരമൊരുങ്ങി. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ തടസ്സങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു. കള്ളക്കടത്ത് സാധനങ്ങൾ കടൽ വഴി കൊണ്ടുവരാൻ ആണെന്ന് ധരിച്ചു. കൊണ്ടുവന്ന 28 കണ്ടെയ്നറുകൾ പിടിച്ചെടുത്തു. ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് തടസ്സം നീങ്ങിയത്. കപ്പലിൽ ചരക്കെത്തിച്ചാൽ 40% ഇന്ധനം ലാഭിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ലോജിസ്റ്റിക് രംഗത്ത് രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് ഊർജ്ജം പകർന്ന അമരക്കാരൻ എന്ന അത്യപൂർവ നേട്ടം സ്വന്തമാക്കി. പിന്നീട് സ്വന്തം ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വായ്പയ്ക്കായി പ്രമുഖ ബാങ്കിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ വീട്ടിലെ ഒരു മുറി ഓഫീസാക്കി പ്രവർത്തനം തുടങ്ങി. തകർന്നടിഞ്ഞ മണ്ണിൽ തുടക്കം. ഗുജറാത്തിലാണ് ഗ്യാസിൻ്റെ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ആ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. ഗുജറാത്തിലേക്ക് അവസരങ്ങളുടെ കുത്തൊഴുക്കുണ്ടായ കാലമായിരുന്നു അത്. നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണവും നേതൃപാടവും തിരിച്ചറിഞ്ഞ കാലം. 2001 ഗുജറാത്തിലെ കച്ചിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ എല്ലാം തകർന്നടിഞ്ഞ ശേഷമുണ്ടായ സംസ്ഥാനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സമാനതകളില്ല. 300,000-ൽ പേർ മരിച്ചു. വിവിധയിടങ്ങളിൽ നിന്ന് സഹായങ്ങൾ കിട്ടിയെങ്കിലും പുതിയൊരു വ്യവസായ നയം പ്രഖ്യാപിച്ച ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് മോദി ആസൂത്രണം ചെയ്തത്. സംരംഭകരെ ക്ഷണിച്ചു വരുത്തി ആകർഷകമായ ഇളവുകൾ പ്രഖ്യാപിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഭൂമി നൽകുകയും 5 വർഷം നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. വൈദ്യുതിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സൗജന്യമായി നൽകി. ഇത് 10 വർഷത്തേക്ക് നീട്ടി. ചെറുതും വലുതുമായ 100 കണക്കിന് സംരംഭങ്ങൾ കച്ചിൽ തഴച്ചു വളർന്നു. മേനോന്റെ ശ്രീ ട്രാൻസ് വേസ് ലോജിസ്റ്റിക് അതിലൊന്നായി. പടർന്നു പന്തലിച്ച ഈ സ്ഥാപനം ഇന്ന് കൈവയ്ക്കാത്ത മേഖലകളില്ല. കടൽ മാർഗമുള്ള ആഭ്യന്തര കണ്ടെയ്നർ നീക്കം, റെയിൽ റോഡ് വഴിയുള്ള ചരക്ക് നീക്കം, ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോജക്ടുകൾ, സിറ്റി ഗ്യാസ് വിതരണ ശൃംഖല, CNG ട്രാൻസ്പോർട്ടിംഗ് എന്നിവ എല്ലാ സംസ്ഥാനങ്ങളിലും പന്തലിച്ചു. 400-ൽ സ്ഥിരം ജീവനക്കാരുണ്ട്. ഭാര്യ ജയശ്രീ എസ് മേനോൻ ശ്രീ ട്രാൻസ് വേസ് ലോജിസ്റ്റിക്കിന്റെ ഫിനാൻസ് ഡയറക്ടറാണ്. മക്കൾ അഭിലാഷ് എസ് മേനോൻ, സിദ്ധാർത്ഥ് എസ് മേനോൻ. നാടാണ് ശക്തം, ആർക്കും സംരംഭകരാകാൻ കഴിയുമെന്ന് SS മേനോൻ. വിദ്യാഭ്യാസമുള്ള കുട്ടികൾ നാടുവിടുന്നത് ദുഃഖകരമാണ്. ഒട്ടേറെ അവസരങ്ങൾ നാട്ടിലുണ്ട്. വിദേശത്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും അതിൽ കൂടുതൽ നാട്ടിൽ സാധിക്കുമെന്ന് തിരിച്ചറിയണം. വരുമാനവും അംഗീകാരവും കിട്ടുക മാത്രമല്ല, ധാരാളം പേർക്ക് തൊഴിൽ നൽകാനുമാകും. എല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുള്ള നാടാണ് കേരളം. ഭാവിയിൽ വിദേശ രാജ്യങ്ങളിലെ അവസരങ്ങൾ കുറയും. ഇന്ത്യയിൽ അവസരങ്ങൾ കൂടി വരികയാണ്. വിദേശികൾ അവസരം തേടി ഇന്ത്യയിലെത്തുന്ന കാലം വിദൂരമല്ലെന്നും വിശ്വസിക്കുന്നു.